السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ചെറിയ ഒരു ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെ നമ്മൾ സ്നേഹിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ അർബഊന നവവിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. അൽഹംദുലില്ലാ, ഏകദേശം അർബഊന നവവിയയിൽ നിന്ന് 13 ഹദീസുകൾ നമ്മൾ പഠിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേവലം ഒരു കിതാബ് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് പഠിക്കുന്ന ഹദീസുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആ ഹദീസുകൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചര്യ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും വേണ്ടിയാണ് ഓരോരുത്തരും ഹദീസ് പഠിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കണം ഓരോരുത്തരും പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാഅല്ലാഹ് അർബഊന നവവിയിലെ 14-ാമത്തെ ഹദീസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് നമ്മൾക്ക് ഇതിലൂടെ ഇൻഷാഅല്ലാഹ് ഇന്ന് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതെപ്പോഴും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കും. അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പഠിക്കണം എന്ന ചിന്തയിൽ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമ് പഠിക്കുക എന്നുള്ളത് നിസാരമായ ഒരു കാര്യമല്ല. യർഫഉല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് അറിവുള്ള ആൾക്കാരുടെ മഹത്വങ്ങൾ, പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. റബ്ബിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ഹദീസ്? അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, لا يحل دم امرئ مسلم الا باحدى ثلاث: الثيب الزاني والنفس بالنفس والتارك لدينه المفارق للجماعه. رواه البخاري ومسلم رحمه الله. പ്രിയപ്പെട്ടവരെ, അർബഊന നവവിയിലെ 14-ാമത്തെ ഹദീസ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾക്ക് മുമ്പ് വന്നതാണ് എന്ന് പറഞ്ഞാൽ, അർബഊന നവവിയിലെ മുൻകഴിഞ്ഞ ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഫളും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ചില മഹത്വങ്ങളൊക്കെ അൽഹംദുലില്ലാ സൂചിപ്പിച്ചു. അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പഴയ ദർസ് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കുവാനും അവരുടെ മാർഗം ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം എന്താണ്? എപ്പോഴാണ് ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുക എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ഒരു മുസ്ലിമിനെ വധിക്കൽ ഇസ്ലാമിൽ അനുവദനീയമാവുക? നമ്മൾ കഴിഞ്ഞ ഹദീസിൽ, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് പഠിച്ചിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും സകാത്ത് നൽകുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിരിക്കുന്ന നമസ്കാരം, സകാത്ത്, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു വ്യക്തി മുറുകെ പിടിക്കുകയും ചെയ്താൽ പിന്നെ അവന്റെ രക്തം ഹറാമാണ്. അവൻ മുസ്ലിമാണ്. മുസ്ലിം എന്നുള്ള പരിഗണന അവന് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മൈമൂൻ ബിൻ സിയാഹ് റഹിമഹുല്ലാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി കാണാം. മൻ സ്വല്ല സ്വലാതന വസ്തഖ്ബല ഖിബലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ല സ്വലാതന, ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ, വസ്തഖ്ബല ഖിബലതന, ഖിബലക്ക് മുന്നിട്ടുകൊണ്ട്, മുസ്ലിമീങ്ങളുടെ ഖിബലയായ കഅബയിലേക്ക് മുന്നിട്ടുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ, വഅകല ദബീഹതന, നാം അറുത്തതിനെ ഭക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. അല്ലദീ ലഹു ഉദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അവൻ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കരാറുണ്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ പ്രവാചകനും സുരക്ഷിതത്വം നൽകിയ ആൾക്കാരുടെ സുരക്ഷിതത്വത്തിൽ നിങ്ങൾ കൈകടത്തലുകൾ നടത്തരുത്, വഞ്ചന കാട്ടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ മുസ്ലിമാണ്. അവന്റെ രക്തം നമ്മൾക്ക് അനുവദനീയമല്ല. അവനെ അന്യായമായി ആക്രമിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ്? എപ്പോഴാണ് ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുക? ഒരു മുസ്ലിമിന്റെ രക്തം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ദിമാ ഉൽ മുസ്ലിമീന മഹ്ദൂറത്തുൻ ലാ തുസ്തബാഹു ഇല്ലാ ബിൽ യഖീൻ. ഒരു മുസ്ലിമിന്റെ രക്തം എന്നുള്ളത്, ഒരു മുസ്ലിമിനെ വധിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ലാ തുസ്തബാഹു ഇല്ലാ ബി യഖീൻ, വ്യക്തമായ ശരീഅത്തിൻ ശരിയാത്ത് അനുവദിക്കുന്ന കാരണത്താൽ അല്ലാതെ ഒരു മുസ്ലിമിന്റെ രക്തം ഈ ലോകത്ത് ചിന്തപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഈ ഹദീസിൽ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവർ, എന്താണ് ഹദീസിന്റെ അർത്ഥം? ലാ യഹല്ലു ദമു ഇമ്രിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ആളുടെ രക്തം അനുവദനീയമല്ല, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ, മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ. അസ്സയ്യിബു സാനി, ഒന്ന് അസ്സയ്യിബു സാനി, രണ്ട് വന്നഫ്സു ബിൻ നഫ്സ്, മൂന്ന് അത്താരിഖു ലിദീനിഹിൽ മുഫാരിഖു ലിൽ ജമാഅതി. ഇതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾക്ക് വിശദീകരിക്കാം എന്താണ് ഈ മൂന്ന് വാക്കുകൾ കൊണ്ടുള്ള അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രയോഗം വന്നാൽ ലാ യഹില്ലു ദമു ഇമ്രിഇൻ മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ് എന്ന് പറഞ്ഞാൽ, ലാ യഹില്ലു ദമു ഇമ്രിഇൻ മുസ്ലിം, ഒരു മുസ്ലിമിന്റെയും രക്തം അനുവദനീയമല്ല, ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ, മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ. ആ ഒരു രീതിയിൽ നഫീന ശേഷം ഇസ്തിസ്ന എന്ന് പറയും. ആ ഒരു രീതിയിൽ വന്നാൽ അതുകൊണ്ടുള്ള അർത്ഥം ഈ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ മുസ്ലിമിന്റെ രക്തം അനുവദിക്കപ്പെടൂ എന്നാണ്. പക്ഷേ ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമെന്നല്ല, മറിച്ച് ഈ ഹദീസിൽ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, വേറെയും ചില കാരണങ്ങളാൽ മുസ്ലിമിനെ വധിക്കപ്പെടും അല്ലെങ്കിൽ മുസ്ലിമിന്റെ രക്തം ചിന്തപ്പെടും, അത് മറ്റു ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു. എന്നിരുന്നാലും ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അസ്സയ്യിബു സാനി, രണ്ട് അന്നഫ്സു ബിൻ നഫ്സ്, മൂന്ന് അത്താരിഖു ലിദീനിഹിൽ മുഫാരിഖു ലിൽ ജമാഅതി. നമുക്ക് ആ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന്, പ്രിയപ്പെട്ടവരെ, അസ്സയ്യിബു സാനി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ അവന്റെ രക്തം അനുവദനീയമാണ്. കല്യാണം കഴിച്ച ശറഈയായിട്ട് ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ ഒരു കല്യാണം കഴിച്ചാൽ, ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ ഒരു കല്യാണം കഴിച്ചാൽ ആ വ്യക്തി പിന്നെ വ്യഭിചരിച്ചാൽ അവന്റെ രക്തം ഹലാലാണ്. എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവനെ കൊല്ലണം. അതാണ് ഒന്നാമത്തേത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ കൊണ്ടും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും ഉലമാക്കളുടെ ഇജ്മാഉ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. കല്യാണം കഴിച്ച ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ അവനെ കൊല്ലണം എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഉണ്ടായിരുന്നു. എന്താണ് ആയത്ത്? വശൈഖതു വശൈഖതു ഇദാ സനയാ ഫർജുമൂഹുമാ അൽബത്തത, വശൈഖു വശൈഖതു ഇദാ സനയാ ഫർജുമൂഹുമാ അൽബത്തത എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു ആണോ പെണ്ണോ വിഭജിക്കുകയാണെങ്കിൽ, ചില ഉലമാക്കൾ അതിന് വിശദീകരണം നൽകിയിരിക്കുന്നത് കല്യാണം കഴിച്ച ആൾക്കാരെന്നാണ്. കല്യാണം കഴിച്ച ആൾക്കാർ വിഭജിക്കുകയാണെങ്കിൽ ഫർജുമൂഹുമാ അൽബത്തത, അവരെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ പണ്ട് ആയത്തിറക്കിയിരുന്നു. ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഓതുന്ന പതിവിന്നില്ല, പക്ഷെ അതിന്റെ വിധി ബാക്കിയാണ്. ഇത് നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതാർക്കെങ്കിലും കേട്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്നോട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടോ, ഹഫദഹുമുല്ലാ അവരുമായി ബന്ധപ്പെട്ടിട്ടോ ഇൻഷാ അള്ളാഹ് അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ അങ്ങനെയുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി, ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഇന്ന് നമ്മൾ ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. ആ ആയത്ത് ഓതിയിട്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുകയില്ല. പക്ഷെ അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന നിയമം ഇന്നും ബാക്കിയാണ്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമുക്ക് ഖുർആനിൽ ഇതിന് പുറമെ വേറെയും ചില ഉദാഹരണങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിരുന്നു, ആരെങ്കിലും ഇങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതേപോലെ തന്നെ ചില ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാവർത്തികമാക്കിയതായി കാണാം. മുഅസ് റളിയല്ലാഹു അൻഹു വിഭജിച്ചതിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് താൻ വിഭജിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതായി ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ ഒരു സ്ത്രീ, ഗാമിദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അങ്ങനെ ചെയ്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതായി നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ് കല്യാണം കഴിച്ച വ്യക്തി വ്യഭിചരിച്ചാൽ അവനെ കൊല്ലണം. ആ കൊല്ലേണ്ട രീതി കല്ലെറിഞ്ഞിട്ടാണ് കൊല്ലേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ നിങ്ങൾ 100 തവണ അടിക്കണം. 100 തവണ അടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും മുൻപ് ഖുർആനിലുണ്ടായിരുന്ന ആയത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്, കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. അപ്പൊ ആ ഹദീസിലുണ്ട് എന്ന് മനസ്സിലാക്കാം. മൊത്തത്തിൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം, കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം, കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവനെ കൊല്ലേണ്ടതില്ല, മറിച്ച് ഖാളി അവന്റെ ചാട്ടവർ അടിക്കണം, അല്ലെങ്കിൽ ഖാളി അവനെ അടിക്കണം, 100 അടി അവനെ അടിക്കും. ഇതാണ് നിയമം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പണ്ഡിതന്മാർക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കല്യാണം കഴിച്ച വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ വെറും എറിഞ്ഞുകൊല്ലുക മാത്രമാണോ ചെയ്യേണ്ടത്, അതല്ല അടിച്ചതിന് ശേഷമാണോ എറിഞ്ഞു കൊല്ലേണ്ടത് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പ്രധാനമായും വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം അവനെ അടിക്കണം, അതിനുശേഷം എറിഞ്ഞു കൊല്ലണം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, വെറും എറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, കല്ലെറിഞ്ഞു കൊന്നാൽ മാത്രം മതി, അടിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅസ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചിട്ടില്ല, മറിച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്തത്. റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചതാണേ. അതുകൊണ്ട് ആർക്കും മുഅസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ അവകാശമില്ല. അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തൗബ ചെയ്താൽ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി നൽകിയെന്നർത്ഥം. 3 അഭിപ്രായം പണ്ഡിതന്മാരുടേത്, അത് ഖാളിയുടെ തീരുമാനമാണ്. അദ്ദേഹത്തെ അടിക്കണോ അതല്ല കല്ലെറിഞ്ഞെന്തായാലും കൊല്ലണം, അതിന്റെ കൂടെ അദ്ദേഹത്തിന് അടിക്കണോ വേണ്ടോ എന്നുള്ളത് ഖാളിയുടെ തീരുമാനം പോലെയിരിക്കും. ഖാളിയാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്തിരുന്നാലും നമ്മൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കത്തിലൊരു ആശയം, കല്യാണം കഴിച്ച വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ, ഷറഈയായി അനുവദിക്കപ്പെടുന്ന രീതിയിൽ കല്യാണം കഴിച്ച ഒരു വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലാനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇതാണ് ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുന്ന ഒരു ഘട്ടം. ഇനി 2 കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നഫ്സു ബിൻ നഫ്സി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പകരമായിട്ട് ശരീരത്തെ കൊല്ലൽ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരാളെ കൊന്നാൽ അതിന് പകരമായിട്ട് തിരിച്ചു കൊല്ലൽ. ഒരു വ്യക്തി ഒരാളെ കൊന്നു, അപ്പൊ ശരീഅത്തിന്റെ പറയണമെങ്കിൽ എന്താ ചെയ്യുക? കൊന്ന വ്യക്തിയെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കും, കൊന്ന വ്യക്തിയും കൊല്ലപ്പെടണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വകതബ്നാ അലൈഹിം ഫീഹ അന്ന നഫ്സ ബിൻ നഫ്സി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വിധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ കൊലയാളി കൊല്ലപ്പെടണം. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത്. കൊന്ന വ്യക്തി, ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ ആരാണോ കൊലയാളി, അവനെ ശരീഅത്തിന്റെ ഭരണകൂടം കൊല്ലും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ആയത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മൊത്തത്തിലാണ് വന്നിരിക്കുന്നത് എങ്കിലും ചില നിബന്ധനകൾ പ്രവാചകന്റെ മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം വ്യക്തമാവാൻ വേണ്ടി മാത്രം. ഉദാഹരണത്തിന്, ഒരു മുസ്ലിം ഒരു കാഫിറിനെ കൊന്നാൽ യാതൊരു കാരണവശാലും അതിന് പകരമായിട്ട് മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. കാരണം മുസ്ലിമിന്റെ മഹത്വം കൂടുതലാണ്. ശരീഅത്തിന്റെ ഭരണമാണെങ്കിൽ അവിടെ മുസ്ലിമിന്റെ സ്ഥാനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഒരു കാഫിറിനെ കൊന്നാൽ യാതൊരു കാരണവശാലും തിരിച്ച് മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. മറിച്ച് അവിടെ ശരീഅത്ത് ഖാളി എന്താണോ വിധിക്കുന്നത് അതനുസരിച്ച് ചെയ്യും. ഇമാം അബൂ ഹനീഫക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അതാണ് പ്രബലമായ അഭിപ്രായം, അള്ളാഹു ആലം. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ അവനെ കൊല്ലപ്പെടണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഖാളി വിധിക്കുന്നതനുസരിച്ച്. 3 കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅതി. അത്താരിഖു ലിദീനിഹി, ദീൻ ഒഴിവാക്കിയവൻ, അൽ മുഫാരിഖു ലിൽ ജമാഅതി, മുസ്ലിമീങ്ങളുടെ ജമാഅത്ത്, മുസ്ലിമീങ്ങളുടെ ഒരു സംഘത്തെ ഒഴിവാക്കിയവൻ. ഇതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. ഒന്ന്, ദീൻ ഒഴിവാക്കിയവൻ, മുസ്ലിമായ ഒരു വ്യക്തി ഇസ്ലാം ഒഴിവാക്കിയാൽ അവനെ കൊല്ലണം, അത് ശരീഅത്തിന്റെ നിയമമാണ്. മുസ്ലിമായ ഒരു വ്യക്തി ദീൻ ഒഴിവാക്കിയാൽ അവനെ കൊല്ലണം എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്താരിഖു ലിദീനിഹി, ദീൻ ഒഴിവാക്കിയ വ്യക്തി. രണ്ടാമത്തെ കാര്യം എന്താ? അൽ മുഫാരിഖു ലിൽ ജമാഅതി, അല്ലെങ്കിൽ ആ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന രണ്ട് വിശദീകരണങ്ങളാണ്. ആ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന രണ്ട് വിശദീകരണങ്ങൾ. ഒന്നാമത്തെ വിശദീകരണം, ദീൻ ഒഴിവാക്കിയവർ. രണ്ടാമത്തെ വിശദീകരണം എന്താ? മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവായവൻ. മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന്, മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടായ്മ തെറ്റിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറിയവൻ, അവനെ ശരീഅത്തിന്റെ ഭരണമാണെങ്കിൽ കൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അർഫജ ഇബ്നു ശുറൈഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അർഫജ റളിയല്ലാഹു അൻഹു ഇന്ന് പല ആൾക്കാർക്കും അറിയാത്തൊരു സഹാബിയാണ്. സ്വഹീഹ് മുസ്ലിമിലൊക്കെ ആ സഹാബിയുടെ പേര് കാണാം, അർഫജ ഇബ്നു ശുറൈഹ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാകും, ആരെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ, വഅമ്റുകും ജമീഉൻ അലാ റജുലിൻ വാഹിദ്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയുടെ കീഴിൽ പരസ്പരം ഭിന്നതയില്ലാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നതിനിടയിൽ ഒരാൾ നിങ്ങളുടെ ഇടയിൽ വന്നാൽ, യുരീദു, അവന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കാൻ അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ, ഫഖ്തുലൂ, അവനെ നിങ്ങൾ കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംരക്ഷിക്കുമാറാവട്ടെ, സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ രാജാക്കന്മാരോട് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കീഴിലാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. ഈ മുസ്ലിമീങ്ങളെ രാജാക്കന്മാർക്കെതിരെ ഇറങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ സ്വാഭാവികമായിട്ട് കൊല്ലാൻ വേണ്ടി ഇവിടുത്തെ ശരീഅത്ത് കൽപ്പിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ മഹാകിം ശറഇയ്യ, ഇസ്ലാമിക കോടതികൾ അതിനുവേണ്ടിയാണ് കൽപ്പിക്കുക. കാരണം മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഭിന്നതയുണ്ടാക്കുക, മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിക കോടതികൾ കൽപ്പിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അത് പ്രവാചകന്റെ വചനമാണ്. മുസ്ലിമീങ്ങൾ നല്ല രീതിയിൽ ഒരു വ്യക്തിയുടെ കീഴിൽ, ഭരണാധികാരിയുടെ കീഴിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി വരുന്നവനെ കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ മൂന്ന് ആൾക്കാരുടെ രക്തം അനുവദനീയമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, കല്യാണം കഴിച്ച വ്യക്തി വിഭജിച്ചാൽ ശർഇയ്യായ രീതിയിൽ, ആ ഒരു കൈദ് നിങ്ങൾ മനസ്സിലുണ്ടാവണം, ശർഇയ്യായ രീതിയിൽ കല്യാണം കഴിച്ച വ്യക്തിയാണ്, ശർഇയ്യ രീതിയിൽ കല്യാണം കഴിച്ച വ്യക്തി വിഭജിച്ചാൽ അവനെ കൊല്ലണം. രണ്ട്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ കൊലയാളിയെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലും. മൂന്നാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒഴിവാക്കിയവൻ, മുർത്തദ്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിൽ തെല്ലിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയവൻ, ഈ മൂന്ന് ആൾക്കാരെ, ഈ മൂന്ന് വിഭാഗക്കാരെയും കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, വ്യഭിചരിച്ച ആളെ കൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തി, കല്യാണം കഴിച്ച വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ കൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് വ്യഭിചാരം സ്ഥിരപ്പെടുക? ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരാൾ വന്നിട്ട് പറയാണ്, ഓ വ്യഭിചരിച്ചു, അത് സ്വീകരിക്കും ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കോടതികൾ? ഒരിക്കലുമില്ല. മറിച്ച്, വ്യഭിചാരം സ്ഥിരപ്പെടാൻ വേണ്ടി ശറഇയായ ചില രീതികളുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിലും, ചില ആൾക്കാർ പറയും അത് ബുദ്ധിക്ക് യോജിക്കാത്ത വിഷയമല്ല, പക്ഷെ ചില ആൾക്കാർ പറയും അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അങ്ങനെ യോജിക്കുന്നില്ലെങ്കിൽ അത് അവന്റെ ബുദ്ധിയുടെ പ്രശ്നമാണ്. ബുദ്ധിയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ബുദ്ധിയെ വെക്കലാണ് ബുദ്ധി. ബുദ്ധിയെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവാണ്. ആ ബുദ്ധി അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തണം നമ്മൾ, അതാണ് ബുദ്ധി. അതല്ലാതെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ബുദ്ധിയില്ലായ്മയാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായിട്ടും അജലാണ്, പൂർണ്ണമായും നീതിയാണ്. അതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ദുൽമും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികൾ മാത്രമേ പൂർണ്ണമായിട്ട് നീതിയുള്ളതായിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ് ഒരു വ്യക്തി വ്യഭിചരിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുക? ഒന്ന്, വ്യഭിചരിച്ച വ്യക്തി തന്നെ സ്വന്തമായിട്ട് സമ്മതിക്കുക, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന്. ആണായാലും പെണ്ണായാലും ആരും അവരെ നിർബന്ധിക്കാതെ സ്വന്തമായിട്ട് അവർ സമ്മതിക്കുക, നമ്മൾ വ്യഭിചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാല് സാക്ഷികൾ കാണുക, നാല് സാക്ഷികൾ ഇത് കാണണം, ഇവർ വ്യഭിചരിച്ചതായിട്ട് നാല് സാക്ഷികൾ കാണണം എന്ന് പറഞ്ഞാൽ, ശരിക്കും മനസ്സിലാക്കണേ, നാലാൾക്കാർ വെറുതെ പറഞ്ഞാൽ പോരാ, മറിച്ച് നാലാൾക്കാർ ഇത് നടക്കുന്ന സാഹചര്യത്തിൽ കാണണം. ഒരാണും ഒരു പെണ്ണും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നാലാൾക്കാർ ഇത് കാണണം. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഗുഹ്യഭാഗം പരസ്പരം പ്രവേശിച്ച സമയത്ത് ഇത് കാണണം. അതാണ് ഉലമാക്കൾ ഇതിന് പറഞ്ഞിരിക്കുന്ന ഷർത്ത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി തരുന്ന ഷർത്ത്. അപ്പൊ പ്രിയപ്പെട്ടവര്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. നാലാൾക്കാർ എന്ത് ചെയ്യണം? സാക്ഷിയാവണം. ഇനി മൂന്നാൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലോ അവർ അനങ്ങാതിരിക്കണം. ഈ കണ്ട ആൾക്കാർ അവർ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും അനങ്ങാതിരിക്കണം. ഇനി അവരെന്തായാലും നമ്മൾ കണ്ടല്ലോ, ഇനി നമ്മൾ പറയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയാണെങ്കിൽ അവരെ ശിക്ഷിക്കും. ഈ മൂന്നാൾക്കാരെ ശിക്ഷിക്കും. മനസ്സിലായോ? നാലാൾക്കാരില്ല, വെറും മൂന്നാൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ, നാലാമതൊരാൾ സാക്ഷിയായിട്ടില്ല. ഈ മൂന്നാൾക്കാർ വന്നിട്ട് ജനങ്ങളോടൊക്കെ പറയാണ് അവർ വ്യഭിചരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാൾക്കാരെ ശരീഅത്തിന്റെ ഭരണകൂടം ശിക്ഷിക്കും. അവർക്ക് 80 അടി ശരീഅത്തിന്റെ ഭരണകൂടം നൽകും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാല് സാക്ഷികൾ നേരിട്ട് കണ്ടാൽ മാത്രമേ ആ ഒരു കാര്യം സ്ഥിരപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ മുകളിൽ കൊല്ലുക എന്നുള്ള നിയമം നടപ്പാക്കുകയുള്ളൂ. അതല്ലാതെ ഉള്ള അവസ്ഥയിൽ ഒരിക്കലും നിയമം നടപ്പിലാക്കുകയില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമാണ് ഒരു ഇസ്ലാമിക ഭരണകൂടം, അതിൽ രണ്ടാൾക്കാരെ വിഭജിച്ചു, ഒരാണും ഒരു പെണ്ണും വിഭജിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അത് വന്നുകൊണ്ട് ഭരണാധികാരിയുടെ അടുത്ത് പറയൽ നിർബന്ധമാണോ? അങ്ങനെ പറഞ്ഞാൽ മാത്രം ഇവരുടെ തെറ്റ് മാപ്പാക്കും എന്നുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യ ഒരാൾ അങ്ങനെ വിഭജിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്താൽ മതി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങൾ മാപ്പാക്കി നൽകും. തൗബ ചെയ്താൽ ഇമാം അള്ളാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങൾ പോലും മാപ്പാക്കി നൽകും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫിത്ഹുൽ ബാരിയിൽ ഈ വിഷയം ധാരാളം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി വ്യഭിചരിച്ചു പോയാൽ അത് വന്നുകൊണ്ട് രാജാക്കന്മാരുടെ അടുക്കൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവിടെയുള്ള കോടതികളുടെ അടുക്കൽ അല്ലെങ്കിൽ ഖാദിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയണം എന്നുള്ളത് ഒരിക്കലും നിബന്ധനയല്ല. മനസ്സിൽ ആ വ്യക്തി വ്യക്തിപരമായിട്ട് തൗബ ചെയ്യണം. ഇനി ഒരു വ്യക്തി ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ, വ്യഭിചരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, യാതൊരു കാരണവശാലും ഇവരെ സംബന്ധിച്ച് ഇമാമിന്റെ അടുക്കൽ വന്ന് പറയാൻ പാടില്ല. മറിച്ച് ആ വ്യക്തി അത് മറച്ചു വെക്കുക. പറ്റുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നസിഹത്ത് നൽകുക. ഇത്തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. വലാ തഖറബു സിന, സിനയുമായിട്ട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് തുടങ്ങിയ നസിഹത്തുകൾ നൽകുക. അതല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കലോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ വന്ന് പറയലോ, ഇമാമിന്റെ അടുക്കൽ വന്ന് പറയലോ വലിയൊരു കാര്യമല്ല. നേരെ മറിച്ച് ഇമാമിന്റെ അടുക്കൽ വിഷയം എത്തിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു സ്ഥലത്ത് രണ്ടാൾക്കാരെ വിഭജിച്ചു, അത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ വിഭജിച്ചു പോയി, അവർക്ക് കുറ്റബോധമുണ്ടെങ്കിൽ പോലും ഭരണാധികാരിയുടെ അല്ലെങ്കിൽ അമീറിന്റെ അടുക്കൽ, ഖാദിയുടെ അടുക്കൽ വന്നിട്ട് നമ്മൾ വിഭജിച്ചു പോയി എന്ന് പറയൽ നിർബന്ധമല്ല. മറിച്ച് അവർ തോബ ചെയ്താൽ മതി. ഇനി അവർ വന്നിട്ട് പറഞ്ഞാലോ, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നിയമം നടപ്പിലാക്കൽ നിർബന്ധമാണ്. അവരെ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി ഇമാം കൽപ്പിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ്, ആരാണ് ഈ നിയമം നടപ്പിലാക്കേണ്ടത്? ഇപ്പൊ ഒരു വ്യക്തി വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു, ഇവിടെയൊക്കെ ആരാണ് പ്രിയപ്പെട്ടവരെ നിയമം നടപ്പിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ ഭരണകൂടങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കോടതികളാണ്, ഉലാത്തുൽ ഉമൂർ ആണ്. ഒന്നിക്കൽ ഉലാത്തുൽ ഉമൂർ ഇസ്ലാമിന്റെ ഭരണാധികാരികൾ, അല്ലെങ്കിൽ നുവാബുഹു അവരെ ഏൽപ്പിക്കുന്ന ആൾക്കാർ. ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾ ഇപ്പൊ ഒരു സ്ഥലത്ത്, ഇപ്പൊ സൗദി അറേബ്യ ആണെങ്കിൽ ഇവിടെ രാജാവുണ്ട് മലിക് സൽമാൻ ഹഫദഹുല്ലാ. അദ്ദേഹം ഓരോ സ്ഥലത്ത് ഓരോരോ ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. മദീനയിൽ ഒരാൾ, മക്കയിൽ മറ്റൊരാൾ, റിയാദ് എന്നിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ തോന്നുന്ന ഒരു സംഘടനക്കോ ഏറ്റെടുത്ത് നടത്താൻ യാതൊരു അവകാശവും ഇസ്ലാം നൽകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് നസിഹത്തുകൾ നൽകാം, അല്ലെങ്കിൽ വേണമെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവൻ നന്നാവട്ടെ എന്ന രീതിയിൽ ചെറിയൊരു, നമ്മുടെ നാട്ടിലൊക്കെ ചില സാഹചര്യങ്ങളിൽ ഉലമാക്കളുടെ അറിവോടുകൂടി നടക്കുന്ന ചില കൈകാര്യങ്ങൾ, അങ്ങനെ കൈകാര്യം ചെയ്യാം. പക്ഷേ ഒരു മുസ്ലിമിനെ വധിക്കുക എന്നുള്ളത് യാതൊരു കാരണവശാലും ഇമാമിനല്ലാതെ അനുവദനീയമാവുകയില്ല. ഒന്നിക്കൽ ഇസ്ലാമിന്റെ ഭരണാധികാരി, അല്ലെങ്കിൽ ഭരണാധികാരികൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് മാത്രമേ ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചില ആൾക്കാർ പറയുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ട്. ഇന്ന് ചില രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ ഇല്ല, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയുന്നു, لا خلاف ان القصاص في القتل لا يقيمه الا اولو الامر. قتل قصاص നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യഭിചരിച്ച ആളെ കല്ലെറിഞ്ഞു കൊല്ലുക, അതേപോലെ തന്നെ കൊന്ന ആളെ തിരിച്ചു കൊല്ലുക, ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ഉലാത്തുൽ ഉമൂർ ആണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇപ്പൊ ചില യുവാക്കൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെന്താ പറയാ, പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരുടെ വചനം എല്ലാ പണ്ഡിതന്മാരും തെറ്റിലാവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രീതിയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന്. കാരണം ഈ ഉമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഖൈർ പോവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുകയില്ല. മറിച്ച് ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾ എല്ലാവരും തെറ്റിലാണെന്ന് പറയുന്നവരാണ് തെറ്റിൽ. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇമാം ഖുർത്തുബി എന്താ പറയുന്നത്? ഉലുൽ അമറല്ലാതെ ഈ നിയമം നടപ്പിലാക്കരുത് എന്നുള്ളത് പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ചില യുവാക്കൾ എന്ത് ചെയ്യും? ആവേശം കാണിച്ചിട്ട് ഇതിനൊക്കെ ഈ നിയമങ്ങളൊക്കെ കയ്യിലെടുക്കാൻ നിൽക്കും. ആ സമയത്ത് അവൻ കുറ്റക്കാരനാണ്. ആ ചെയ്യുന്നവൻ കുറ്റക്കാരനാണ്, ആ ഒരു ബോധം ഉണ്ടാവണം. അതല്ലാതെ ഇസ്ലാമിന്റെ പേരിൽ വലിയ ആവേശം കാണിക്കാൻ അള്ളാഹു ആരോടും കൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാം കൽപ്പിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് നടക്കാനാണ്, ഇസ്ലാം കൽപ്പിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് നടക്കാനാണ്. അതല്ലാതെ നമ്മുടെ ആവേശങ്ങൾ തീർക്കാനുള്ള ഒരു വേദിയല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാമുകൾ എന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. അതല്ലാതെ ചില ആൾക്കാർ ഇന്ന് കാട്ടിക്കൂട്ടുന്നത് പോലെ, പ്രത്യേകിച്ച് ചില യുവാക്കൾ ആവേശം കാട്ടിയിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ കയ്യിലെടുക്കുക, ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ നിയമം, നമ്മൾ ആ നിയമം നടപ്പിലാക്കും. ഇസ്ലാം നിയമങ്ങൾ മാത്രമല്ല നമ്മൾക്ക് പഠിപ്പിച്ചത്, ഈ നിയമം ആരാണ് ലോകത്ത് നടപ്പിലാക്കേണ്ടത് എന്നും ഇസ്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. സഹാബികൾ പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങൾ കുഫറിന്റെ രാജ്യങ്ങളായിരുന്നു, അവിടെയൊക്കെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി. അവിടെയൊക്കെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെയൊന്നും ഒരു സഹാബിയും പെട്ടെന്ന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ഹദീസുകളിലോ ആസാറുകളിലോ വന്നിട്ടില്ല. മറിച്ച് നിയമങ്ങൾ നടപ്പിലാക്കിയത് എപ്പോഴും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അന്നുണ്ടായിരുന്ന ഭരണാധികാരികളാണ്. അതല്ലാതെ വ്യക്തികൾ നടത്തി എവിടെയുള്ളത്? ഏത് ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കോ, ഏത് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ മറിച്ചു നോക്കോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുത്, ഒരിക്കലും കുറ്റപ്പെടുത്താനും വിമർശിക്കാനും പറയുന്നതല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമികമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ റബ്ബിന്റെ അടുക്കൽ നിസ്സാരമെന്നായിരിക്കും, പക്ഷേ റബ്ബിന്റെ മുമ്പിൽ ഗൗരവമുള്ള കാര്യമായിരിക്കും എന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ അഹ്കാമുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷറും ഉണ്ടെങ്കിൽ എന്റെയും ഷെയ്ത്വാനിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. ഹക്ക് മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സദാസമയം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹക്കിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ ഒരിക്കലും പോരാ, മറിച്ച് ആഖിറത്തിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു പേടി മനസ്സിലുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിന, അല്ലാഹുവേ ദീനിന്റെ വിഷയത്തിൽ പരീക്ഷിക്കല്ലേ എന്ന്. അതുകൊണ്ട് ആ ഒരു ബോധം സദാസമയം ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുവഫിഖന അജ്മഈന ലിമാ യുഹിബ്ബുഹു വയർദാഹ് മിൻ സദീദിൽ അഖ്വാലി വസാലിഹിൽ അഅമാൽ وأن يصلح لنا شأننا كله وأن يهدينا إليه صراطا مستقيما ويغفر لنا ذنوبنا كلها اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أجمعين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته